ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വാരണാസിയിൽ നടക്കുന്ന 72-ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അഴിമതിരഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാനാകൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രജിസ്ട്രേഷൻ ദിനാചരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ബജറ്റ് അവതരണം 29-ന്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ അഗ്നിബാധയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപത്തോടനുബന്ധിച്ച് ബാർകോഡിംഗ് സംവിധാനമുള്ള പാസുകൾ ഏർപ്പെടുത്താൻ തീരുമാനം. കാഴ്ചപരിമിതിയുള്ളവരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് അന്താരാഷ്ട്ര ബ്രെയിലി ദിനം. വാർത്തകൾ വിശദമായി. വാരണസിയിൽ നടക്കുന്ന 72-ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മുതൽ ഈ മാസം 11 വരെ വാരണസിയിലാണ് ടൂർണമെന്റ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 73-ഓളം പുരുഷ വനിതാ ടീമുകളിലായി 1000-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും. സർക്കാരിന്റെ കർക്കശ സമീപനം കൊണ്ടാണ് സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കാൻ സാധിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിരഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവത്കരണത്തിന്റെ പാതയിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രജിസ്ട്രേഷൻ അവാർഡുകളും മുഖ്യമന്ത്രി സമ്മാനിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ആരംഭിക്കുന്ന അഗ്നിശമന സേനയുടെ ഫയർ ആന്റ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആന്റ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അഞ്ചരക്കണ്ടി ബംഗ്ലാവ് മേട്ടയിലാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷനായി. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സഭാ സമ്മേളനമാണ് ചേരുന്നത്. ഈ മാസം 29-നാണ് ബജറ്റ്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
മാർച്ച് 26 വരെ 33 ദിവസം നീണ്ട നിയമസഭാ സമ്മേളനത്തിനാണ് ഈ മാസം 20-ന് തുടക്കം കുറിക്കുന്നത്. 3 ഘട്ടമായാകും സമ്മേളനം നടക്കുക. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. 29-ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയാണ്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-നും ഈ മാസം 30 മുതൽ ഫെബ്രുവരി 1 വരെയും ഫെബ്രുവരി 6 മുതൽ ഫെബ്രുവരി 22 വരെയും മാർച്ച് 2, 3 തീയതികളിലും സഭ ചേരില്ല.
കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വയോധികർക്കും പ്രവാസികൾക്കും നേരിട്ട് വരാതെ തന്നെ ഹിയറിംഗ് നടത്താൻ സൌകര്യം ഒരുക്കുമെന്നും ശ്രീ രത്തൻ യു കേൽക്കർ പറഞ്ഞു. തൊണ്ടി മുതൽ തിരുമറി കേസിൽ തടവ് ശിക്ഷ ലഭിച്ചതോടെ ആന്റണി രാജു എംഎൽഎ അയോഗ്യനായി. കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കും. 3 വർഷമാണ് ശ്രീ ആന്റണി രാജുവിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കോടതി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ അയോഗ്യനാകുമെന്നാണ് സുപ്രീംകോടതി വിധി. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും കഴിയില്ല. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദീപത്തോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബാർകോഡിംഗ് സംവിധാനമുള്ള പാസുകൾ ഏർപ്പെടുത്താൻ തീരുമാനം. ഓൺലൈനായാണ് പാസുകൾ ബുക്ക് ചെയ്യേണ്ടത്. 15,000 പാസുകളാണ് നൽകുക. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇത് സംബന്ധിച്ച അവലോകന യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ലക്ഷദ്വീപം നടക്കുന്ന ജനുവരി 14 ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി നൽകുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മകരസംക്രമസന്ധിയിൽ ശബരീശ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഈ മാസം 12-ന് പന്തളത്ത് നിന്ന് ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകും. 14-നാണ് മകരവിളക്ക്. പന്തളം വലിയ തമ്പുരാന്റെ പ്രതിനിധിയായി പി എൻ നാരായണ വർമ്മയാണ് ഇത്തവണ ഘോഷയാത്ര നയിക്കുന്നത്. ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഹരിതചട്ടം കർശനമായി പാലിക്കാൻ നിർദ്ദേശം. ഇതിനായി ഗ്രീൻ ആർമി രൂപീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. പൊങ്കാല ദിനത്തിൽ 3,640 പോലീസുകാരെയും 3,500 ശുചീകരണ തൊഴിലാളികളെയും നിയോഗിക്കും. കെഎസ്ആർടിസിയുടെ പ്രത്യേക സർവ്വീസ് 800 ഉയർത്താനും തീരുമാനിച്ചു. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ 8 കിലോഗ്രാം അരി ഒറ്റത്തവണയായി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. നിലവിൽ 2 തവണകളായി 4 കിലോഗ്രാം വീതമാണ് സബ്സിഡി മട്ട അരി നൽകുന്നത്. വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും 2 തവണ ഇതിനായി കടകളിലെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കണക്കാക്കിയാണ് നടപടി. അരിയുടെ ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇത് നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ അഗ്നിബാധ. റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തെ പ്രവേശന കവാടത്തിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് തീപിടിച്ചത്. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. തീ അടുത്തുള്ള മരത്തിലേക്കും പടർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരത പ്രതാപ്.
ആദ്യം 2 ബൈക്കുകൾക്ക് തീ പിടിക്കുകയും പിന്നീട് അത് പടരുകയുമായിരുന്നുവെന്നാണ് വിവരങ്ങൾ. 2 ഗേറ്റിലെ ടിക്കറ്റ് കൌണ്ടറും പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. നിർത്തിയിട്ടിരുന്ന ഇൻസ്പെക്ഷൻ വാഹനവും കത്തിനശിച്ചു. തൃശൂർ ഒല്ലൂർ തുടങ്ങിയ അഗ്നിരക്ഷാസേനാ യൂണിറ്റുകൾ സംഭവസ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയാണ് ഉണ്ടായത്. തീ ആളിപ്പടർന്നതോടെ തകര ഷീറ്റ് മേഞ്ഞ ഷെഡ് പൂർണ്ണമായും താഴേക്ക് അമർന്ന നിലയിലായി. തീ ആളിപ്പടർന്ന സമയത്ത് പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ഇന്ന് ഞായറാഴ്ചയായിരുന്നതുകൊണ്ട് തന്നെ ജോലിക്കാരുടെ വലിയ ഒരു തിരക്കും ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ആശ്വാസകരമാണ്.
റെയിൽവേ സ്റ്റേഷനിലെ അഗ്നിബാധയിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരോട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിശദീകരണം ആവശ്യപ്പെട്ടു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ രാജനും നിർദ്ദേശിച്ചു. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ഫോറൻസിക് സംഘത്തെ അടക്കം എത്തിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ആദിവാസി ഉന്നതി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിച്ചെടുക്കുന്ന ജോലികൾ ഇവിടെ നടന്നുവരികയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കറ്റമെതിക്കാനുള്ള യന്ത്രം എത്തിയതോടെ കുഞ്ചിപ്പെട്ടി ആദിവാസി ഉന്നതിയിലെ നെൽകർഷകർ ഏറെ സന്തോഷത്തിലാണ്. പട്ടികവർഗ വികസന വകുപ്പാണ് കർഷകർക്ക് തുണയായി എത്തിയത്. മെതിയന്ത്രങ്ങൾ എത്തിയതോടെ പണിക്കൂലി ലാഭിക്കാനും കൃഷിജോലികൾ എളുപ്പമുള്ളതാക്കി മാറ്റാനും കഴിഞ്ഞുവെന്ന് കർഷകർ പറയുന്നു. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വിപണിയിലിറക്കിയ കുഞ്ചിപ്പെട്ടി ബ്രാൻഡ് അരി കൂടുതലായി വിപണിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. പ്രദേശത്ത് വനം വകുപ്പിന്റെ തരിശായി കിടക്കുന്ന ഭൂമി വിട്ടു നൽകിയാൽ അവിടെ പരമ്പരാഗത കൃഷികൾ വ്യാപിപ്പിക്കും ാകുമെന്നും പാടശേഖര സമിതി പറയുന്നു.
ഇന്ന് അന്താരാഷ്ട്ര ബ്രെയിലി ദിനം. കാഴ്ചപരിമിതിയുള്ളവരുടെ മനുഷ്യാവകാശങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക ഉൾച്ചേരൽ എന്നിവയിൽ ബ്രെയിലിയുടെ സുപ്രധാന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവായ ലൂയി ബ്രെയിലിയുടെ ജന്മദിനമായ January 4 ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും വിവര ലഭ്യതയും പ്രദാനം ചെയ്യുന്നതിലൂടെ അവരെ ശാക്തീകരിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടപെടുന്നതിന് സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുനർജനി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം നടത്താനുള്ള സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ടാണ് സർക്കാരിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി തൊഴിൽ പരിശീലനത്തിന് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാത്ത 18 മുതൽ 30 വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് eemployment.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷാ ഫീസ് നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ. രജിസ്ട്രേഷൻ, അനുബന്ധ സേവനങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് അക്ഷയ ഫീസ് നിരക്ക് 40 രൂപയായി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ksmart.lsdkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. മുളക്കുഴ കോട്ടഭാഗത്തുകൂടി പത്തനംതിട്ടയിലേക്കും ചെങ്ങന്നൂരിലേക്കുമുള്ള ഗതാഗതം നാളെ മുതൽ 60 ദിവസത്തേക്ക് നിരോധിക്കും. ഈ ഭാഗത്തുകൂടി കടന്നുപോകേണ്ട വാഹനങ്ങൾ കിടങ്ങന്നൂർ, കുറിച്ചുംമുട്ടം, ചെങ്ങന്നൂർ റോഡ് വഴി പോകേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വാരണാസിയിൽ നടക്കുന്ന 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അഴിമതിരഹിത സേവനത്തിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാനാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രജിസ്ട്രേഷൻ ദിനാചരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20ന് തുടക്കമാകും. ബജറ്റ് അവതരണം 29ന്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ അഗ്നിബാധയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപത്തോടനുബന്ധിച്ച് ബാർകോഡിംഗ് സംവിധാനമുള്ള പാസുകൾ ഏർപ്പെടുത്താൻ തീരുമാനം. കാഴ്ചപരിമിതിയുള്ളവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് അന്താരാഷ്ട്ര ബ്രെയിലി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.